ഓം ശാന്തി. 25/9/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, പരിധിയില്ലാത്ത സ്കോളർഷിപ്പ് നേടണമെങ്കിൽ അഭ്യസിക്കൂ. ഒരു ബാബയല്ലാതെ മറ്റാരെയും ഓർമ്മ വരരുത്. ചോദ്യം ബാബയുടേതായി മാറിയിട്ടും സന്തോഷമുണ്ടാകുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? ഉത്തരം: ഒന്ന്, ബുദ്ധിയിൽ പൂർണമായി ജ്ഞാനം ഇരിക്കുന്നില്ല. രണ്ട്, ബാബയെ യഥാർത്ഥ രീതിയിൽ ഓർമ്മിക്കുന്നില്ല. ഓർമ്മിക്കാത്തതിനാൽ മായ ചതിക്കുന്നു, അതിനാൽ സന്തോഷം ഉണ്ടാകുന്നില്ല. നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ ലഹരിയുണ്ടായിരിക്കണം. ബാബ നമ്മെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ് എങ്കിൽ സദാ ഉത്സാഹവും സന്തോഷവും ഉണ്ടാകും. ബാബയുടെ സമ്പത്തായ പവിത്രത, സുഖം, ശാന്തി എന്നിവയിൽ പൂർണമാകൂ. അപ്പോൾ സന്തോഷമുണ്ടാകും. ഓം ശാന്തി. ഓം ശാന്തി എന്നതിന്റെ അർത്ഥം കുട്ടികൾക്ക് നല്ല രീതിയിൽ അറിയാം. ഞാൻ ആത്മാവാണ്, ഇതെന്റെ ശരീരമാണ്. ഇത് വളരെ നല്ല രീതിയിൽ ഓർമ്മിക്കൂ. ഭഗവാൻ അഥവാ ആത്മാക്കളുടെ അച്ഛൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അവർ മനസ്സിലാക്കുന്നത് കൃഷ്ണൻ പഠിപ്പിക്കുന്നു എന്നാണ്. പക്ഷേ കൃഷ്ണന് നാമവും രൂപവും ഉണ്ടല്ലോ. ഇവിടെ പഠിപ്പിക്കുന്നത് നിരാകാരനായ ബാബയാണ്. ആത്മാവ് കേൾക്കുന്നു, പരമാത്മാവ് കേൾപ്പിക്കുന്നു. ഇത് പുതിയ കാര്യമല്ലേ? വിനാശം ഉണ്ടാവേണ്ടത് തന്നെയല്ലേ? ഒന്ന്, വിനാശകാലത്ത് വിപരീത ബുദ്ധി. രണ്ടാമത്, വിനാശകാലത്ത് പ്രീത ബുദ്ധി. മുൻപ് നിങ്ങളും പറയുമായിരുന്നു, ഈശ്വരൻ സർവവ്യാപിയാണ്, തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന്. ഈ മുഴുവൻ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഈ കാര്യം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആത്മാവ് അവിനാശിയാണ്, ശരീരം വിനാശിയാണ്. ആത്മാവൊരിക്കലും കുറയുകയോ കൂടുകയോ ചെയ്യില്ല. ഇതിത്രയും ചെറിയ ആത്മാവാണ്. ഇത്രയും ചെറിയ ആത്മാവ് 84 ജന്മങ്ങളെടുത്ത് മുഴുവൻ പാർട്ടും അഭിനയിക്കുന്നു. ആത്മാവ് ശരീരത്തെ ചലിപ്പിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന അച്ഛൻ പഠിപ്പിക്കുന്നുവെങ്കിൽ പ്രാപ്തിയും ഉയർന്നതിലും ഉയർന്നതായിരിക്കും. ആത്മാവ് തന്നെയാണ് പഠിച്ച് ലക്ഷ്യം പ്രാപ്തമാക്കുന്നത്. ആത്മാവിനെ കാണാൻ സാധിക്കില്ല. ആത്മാവ് എങ്ങനെയാണ് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത് എന്നതെല്ലാം കാണുന്നതിനു വേണ്ടി വളരെയധികം പരിശ്രമങ്ങൾ ചെയ്യുന്നു. പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അഥവാ ആരെങ്കിലും കണ്ടാലും മനസ്സിലാക്കാൻ സാധിക്കില്ല. ആത്മാവ് ശരീരത്തിൽ വസിക്കുന്നു, ഇത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ആത്മാവ് വേറെയാണ്, ജീവൻ വേറെയാണ്. ആത്മാവ് ചെറുതും വലുതും ആകുന്നില്ല. ജീവൻ ചെറുതിൽ നിന്നും വലുതാകുന്നുണ്ട്. ആത്മാവ് തന്നെയാണ് പതീതത്തിൽ നിന്നും പാവനമായി മാറുന്നത്. ആത്മാവ് തന്നെയാണ് ബാബയെ വിളിക്കുന്നത്, അല്ലയോ പതീത ആത്മാക്കളെ പാവനമാക്കി മാറ്റുന്ന ബാബ വന്നാലും. ഇതും മനസ്സിലാക്കി തന്നിട്ടുണ്ട്, സർവാത്മാക്കളും സീതമാരാണ് അഥവാ വധുക്കളാണ്. ബാബ രാമനാണ്, വരൻ ഒന്നേ ഉള്ളൂ. ലോകരാണെങ്കിൽ എല്ലാവരെയും വരൻ എന്ന് പറയുന്നു. ഇപ്പോൾ വരൻ എല്ലാവരിലും പ്രവേശിക്കുക എന്നത് സാധ്യമല്ല. ബുദ്ധിയിൽ ഈ തലതിരിഞ്ഞ ജ്ഞാനമുള്ളതിനാലാണ് അധപതിച്ചത്. കാരണം വളരെയധികം ഗ്ലാനി ചെയ്യുന്നു, പാപം ചെയ്യുന്നു, പേര് മോശമാക്കുന്നു. ബാബയെ വളരെയധികം നിന്ദിച്ചു. എന്താ, കുട്ടികൾ എപ്പോഴെങ്കിലും അച്ഛന്റെ ഗ്ലാനി ചെയ്യുമോ? പക്ഷെ ഇന്നത്തെ കാലത്ത് മോശമായാൽ അച്ഛനെയും ഗ്ലാനി ചെയ്യുന്നു. എന്നാൽ ഇത് പരിധിയില്ലാത്ത അച്ഛനാണ്. ആത്മാവ് തന്നെയാണ് പരിധിയില്ലാത്ത ബാബയുടെ ഗ്ലാനി ചെയ്യുന്നത്. ബാബ അങ്ങ് മത്സ്യ കൂർമ അവതാരങ്ങളാണ് എന്ന് കൃഷ്ണന്റെയും ഗ്ലാനി ചെയ്തിട്ടുണ്ട്. റാണിമാരെ കട്ടുകൊണ്ടുപോയി ഇങ്ങനെയെല്ലാം ചെയ്തു വെണ്ണ മോഷ്ടിച്ചു. ഇപ്പോൾ കൃഷ്ണന് വെണ്ണ മോഷ്ടിക്കേണ്ട ആവശ്യം എന്താണ്? എത്ര തമോ പ്രധാന ബുദ്ധിയായിരിക്കുന്നു. ബാബ പറയുന്നു, ഞാൻ വന്ന് നിങ്ങൾക്ക് പാവനമായി മാറുന്നതിനുള്ള വളരെ സഹജമായ യുക്തികൾ പറഞ്ഞു തരുന്നു. ബാബ തന്നെയാണ് പതീത പാവനൻ, സർവശക്തിവാൻ, സർവാധികാരി. സാധു സന്യാസിമാരെ ശാസ്ത്രങ്ങളുടെ അധികാരികളാണ് എന്ന് പറയില്ലേ? അതുപോലെ ശങ്കരാചാര്യരെയും വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും അധികാരി എന്ന് പറയും. അവർക്ക് എത്ര പ്രൗഢിയാണ്! ശിവാചാര്യനാണെങ്കിൽ ഒരു പ്രൗഢിയും ഇല്ല. ബാബയുടെ കാര്യത്തിൽ ഒരു ഷോയും ഇല്ല. ഇവിടെ ഇരുന്ന് മുഴുവൻ വേദശാസ്ത്രങ്ങളുടെയും അർത്ഥം കേൾപ്പിക്കുന്നു. അഥവാ ശിവബാബ ഷോ കാണിക്കുകയാണെങ്കിൽ ആദ്യം ബ്രഹ്മാ ബാബ ഷോ കാണിക്കണം. പക്ഷേ അങ്ങനെയില്ല. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികളുടെ സേവകനാണ്. ബാബ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ നിങ്ങൾ പതീതമായിരിക്കുന്നു, നിങ്ങൾ പാവനമായി മാറി പിന്നീട് 84 ജന്മങ്ങൾക്ക് ശേഷം പതീതമായിരിക്കുന്നു. ഇവരുടെ തന്നെ ചരിത്രവും ഭൂമിശാസ്ത്രവും വീണ്ടും ആവർത്തിക്കും. ഇവരാണ് 84 ജന്മങ്ങൾ അനുഭവിച്ചത്. വീണ്ടും അവർക്ക് തന്നെയാണ് സത്വപ്രധാനമായി മാറുന്നതിനുള്ള യുക്തി പറഞ്ഞുകൊടുക്കുന്നത്. ബാബ തന്നെയാണ് സർവശക്തിവാൻ. ബ്രഹ്മാവിലൂടെ മുഴുവൻ വേദശാസ്ത്രങ്ങളുടെയും സാരം മനസ്സിലാക്കി തരുന്നു. ചിത്രങ്ങളിൽ ബ്രഹ്മാവിന്റെ പക്കൽ ശാസ്ത്രങ്ങൾ കാണിച്ചിരിക്കുന്നു. എന്നാൽ വാസ്തവത്തിൽ ശാസ്ത്രങ്ങളുടെ കാര്യമില്ല. ബാബയുടെ കയ്യിലും ശാസ്ത്രങ്ങളില്ല, ബ്രഹ്മാ ബാബയുടെ കയ്യിലും ശാസ്ത്രങ്ങളില്ല. മാത്രമല്ല, നിങ്ങളുടെ കയ്യിലും ശാസ്ത്രങ്ങളില്ല. ഇവിടെ നിങ്ങൾക്ക് ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിലേതാണ്. ഞാൻ ഏതെങ്കിലും ശാസ്ത്രമാണോ കേൾപ്പിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് മുഖത്തിലൂടെ കേൾപ്പിക്കുന്നു, നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. അതിനാണ് ഭക്തിമാർഗത്തിൽ പിന്നീട് ഗീത എന്ന പേര് വെച്ചത്. എന്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെയോ പക്കൽ ഏതെങ്കിലും ഗീതയുണ്ടോ? ഇത് പഠിപ്പാണ്. പഠിപ്പിൽ അധ്യായവും ശ്ലോകവും ഉണ്ടാകുമോ? ഞാൻ നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. ഇതുപോലെ തന്നെ കൽപ്പകൽപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കും. എത്ര സഹജ കാര്യമാണ് മനസ്സിലാക്കി തരുന്നത്! സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഈ ശരീരം മണ്ണാകുന്നതാണ്, ആത്മാവ് അവിനാശിയാണ്. ശരീരമാണെങ്കിൽ ഓരോ നിമിഷവും എരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കും. ബാബ പറയുന്നു, ഞാൻ ഒരു തവണ മാത്രമാണ് വരുന്നത്. ശിവരാത്രി ആഘോഷിക്കുന്നുമുണ്ട്. വാസ്തവത്തിൽ ഉണ്ടാകേണ്ടത് ശിവജയന്തിയാണ്. പക്ഷെ ജയന്തി എന്ന് പറഞ്ഞാൽ മാതാവിന്റെ ഗർഭത്തിൽ നിന്ന് ജന്മമെടുക്കലാവും. അതിനാലാണ് ശിവരാത്രി എന്ന് പറയുന്നത്. ദ്വാപര കലിയുഗങ്ങളാകുന്ന രാത്രിയിൽ എന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. സർവവ്യാപിയാണ് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഇല്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനെ അലയുന്നത്? ദേവതയിൽ നിന്ന് പൂർണമായും ആസുരീയ സമ്പ്രദായത്തിന്റേതായി മാറുന്നു. ദേവതകൾ എപ്പോഴെങ്കിലും മദ്യം കഴിക്കുമോ? അതേ ആത്മാക്കൾ അധപ്പതിക്കുമ്പോൾ മദ്യം മുതലായവ കുടിക്കാൻ തുടങ്ങി. ബാബ പറയുന്നു, ഇപ്പോൾ ഈ പഴയ ലോകത്തിന്റെ വിനാശം തീർച്ചയായും ഉണ്ടാകും. പഴയ ലോകത്തിൽ അനേക ധർമ്മങ്ങളുണ്ട്, പുതിയ ലോകത്തിൽ ഒരു ധർമ്മമേ ഉണ്ടാകൂ. ഒന്നിൽ നിന്നും അനേക ധർമ്മങ്ങളായി മാറിയിരിക്കുന്നു. ഇനി വീണ്ടും ഒന്നിലേക്ക് വരണം. മനുഷ്യർ പറയുന്നു, കലിയുഗം അവസാനിക്കാൻ ഇനിയും 40,000 വർഷം ബാക്കിയുണ്ട്. ഇതിനെയാണ് ഘോര അന്ധകാരം എന്ന് പറയുന്നത്. ജ്ഞാനസൂര്യൻ ഉദിച്ചാൽ അജ്ഞാനത്തിന്റെ അന്ധകാരം ഇല്ലാതാകും. മനുഷ്യരിൽ ഒരുപാട് അജ്ഞാനമുണ്ട്. ജ്ഞാനസൂര്യനായ അഥവാ ജ്ഞാനസാഗരനായ ബാബ വരുമ്പോൾ നിങ്ങളുടെ ഭക്തി മാർഗത്തിന്റെ അന്ധകാരം സമാപ്തമാകുന്നു. നിങ്ങൾ ബാബയെ ഓർമ്മിച്ചോർമ്മിച്ച് പവിത്രമായി മാറുന്നു, കറ ഇളകുന്നു. ഇതാണ് യോഗാഗ്നി. കാമാഗ്നി കറുത്തതാക്കി മാറ്റുന്നു. യോഗാഗ്നി അഥവാ ശിവബാബയുടെ ഓർമ്മ വെളുത്തതാക്കി മാറ്റുന്നു. കൃഷ്ണന് ശ്യാമസുന്ദരൻ എന്ന് പേരും വെച്ചിട്ടുണ്ട്. പക്ഷെ അർത്ഥം എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ബാബ വന്ന് അർത്ഥം മനസ്സിലാക്കി തരികയാണ്. ആദ്യമാദ്യം സതിയുഗത്തിൽ എത്ര സുന്ദരമായിരുന്നു. ആത്മാവ് പവിത്രവും സുന്ദരവുമാണെങ്കിൽ ശരീരവും പവിത്രവും സുന്ദരവുമായതാണ് എടുക്കുക. അവിടെ എത്രയധികം ധനവും സമ്പത്തും ഉണ്ടാകും. എല്ലാം പുതിയതായിരിക്കും. പുതിയ ഭൂമി പിന്നീട് പഴയതാകുന്നു. ഇപ്പോൾ ഈ പഴയ ലോകത്തിന്റെ വിനാശം തീർച്ചയായും ഉണ്ടാകണം. ഗംഭീരമായ തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ കുലത്തിന്റെ വിനാശം ചെയ്യാൻ പോവുകയാണ് എന്ന് എത്രത്തോളം അവർ മനസ്സിലാക്കുന്നുണ്ടോ അത്രത്തോളം ഭാരതവാസികൾ മനസ്സിലാക്കുന്നില്ല. എന്തോ പ്രേരണയുണ്ട്. സയൻസിലൂടെ നമ്മൾ നമ്മുടെ തന്നെ വിനാശം കൊണ്ടുവരുന്നു. ക്രിസ്തുവിന് 3,000 വർഷങ്ങൾക്ക് മുൻപ് സ്വർഗമുണ്ടായിരുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. ഈ ഭഗവാൻ ഭഗവതിമാരുടെ രാജ്യമായിരുന്നു. ഭാരതമാണ് പ്രാചീനം. ഈ രാജയോഗത്തിലൂടെയാണ് ലക്ഷ്മി നാരായണന്മാർ ഇങ്ങനെയായി മാറിയത്. ആ രാജയോഗം പിന്നീട് ബാബയ്ക്ക് മാത്രമേ പഠിപ്പിക്കാൻ സാധിക്കൂ. സന്യാസിമാർക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. ഇന്ന് എന്തെല്ലാം കാപട്യങ്ങളാണ് ചെയ്യുന്നത്! വിദേശത്ത് ചെന്ന് പറയും, ഞങ്ങൾ ഭാരതത്തിന്റെ പ്രാചീന രാജയോഗം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയും, മുട്ട കഴിക്കൂ, മദ്യം കുടിച്ചോളൂ, എന്തു വേണമെങ്കിലും ചെയ്യൂ. അവർക്കെങ്ങനെ രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കും? മനുഷ്യനെ എങ്ങനെ ദേവതയാക്കി മാറ്റും? ബാബ മനസ്സിലാക്കി തരുന്നു, ആത്മാവ് എത്ര ശ്രേഷ്ഠമാണ്. പിന്നീട് പുനർജന്മങ്ങൾ എടുത്തെടുത്ത് സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ വീണ്ടും സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. അവിടെ രണ്ടാമതായി ഒരു ധർമ്മവും ഉണ്ടാവില്ല. ഇപ്പോൾ ബാബ പറയുന്നു, നരകത്തിന്റെ വിനാശം തീർച്ചയായും ഉണ്ടാകണം. ഇവിടം വരെ ആര് വന്നോ അവർ തീർച്ചയായും സ്വർഗത്തിലേക്ക് വരും. ശിവബാബയിൽ നിന്ന് അല്പം ജ്ഞാനം കേട്ടാലും തീർച്ചയായും സ്വർഗത്തിലേക്ക് വരും. പിന്നെ എത്ര പഠിക്കുന്നുവോ, എത്ര ബാബയെ ഓർമ്മിക്കുന്നുവോ, അത്രയും ഉയർന്ന പദവി പ്രാപ്തമാക്കും. ഇപ്പോൾ എല്ലാവർക്കും വിനാശകാലമാണ്. വിനാശകാലത്ത് ആർക്കാണോ പ്രീതബുദ്ധിയുള്ളത്, അതായത് ശിവബാബയെ അല്ലാതെ മറ്റാരെയും ഓർമ്മിക്കാത്തത്, അവരാണ് ഉയർന്ന പദവി നേടുന്നത്. ഇതിനെയാണ് പരിധിയില്ലാത്ത സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ മത്സരിക്കുകയാണ് വേണ്ടത്. ഇത് ഈശ്വരീയ ലോട്ടറിയാണ്. ഒന്നാമത് ഓർമ്മ, രണ്ടാമതായി ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. മാത്രമല്ല, രാജാവും റാണിയും ആകണമെങ്കിൽ പ്രജകളെയും ഉണ്ടാക്കണം. ചിലർ വളരെയധികം പ്രജകളെ ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ ചിലർ കുറവാണ്. സേവനത്തിലൂടെയാണ് പ്രജകൾ ഉണ്ടാകുന്നത്. മ്യൂസിയം, പ്രദർശിനി എന്നിവിടങ്ങളിൽ അനേകം പ്രജകൾ ഉണ്ടാകുന്നു. ഈ സമയത്ത് നിങ്ങൾ പഠിക്കുകയാണ്, പിന്നീട് നിങ്ങൾ സൂര്യവംശി ചന്ദ്രവംശി പരമ്പരകളിലേക്ക് പോകും. ഇത് നിങ്ങൾ ബ്രാഹ്മണരുടെ കുലമാണ്. ബാബ ബ്രാഹ്മണ കുലത്തെ ദത്തെടുത്ത് അവരെ പഠിപ്പിക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ ഒരു കുലത്തിന്റെയും രണ്ട് പരമ്പരകളുടെയും സ്ഥാപന ചെയ്യുന്നു. സൂര്യവംശി മഹാരാജ മഹാറാണിയും ചന്ദ്രവംശി രാജാ റാണിയും. ഇവരെ ഡബിൾ കിരീടധാരികൾ എന്നാണ് പറയുന്നത്. ഇവർക്ക് ശേഷം വരുന്ന വികാരി രാജാക്കന്മാർക്ക് പ്രകാശത്തിന്റെ കിരീടം ഉണ്ടാകില്ല. ആ ഇരട്ട കിരീടധാരികളുടെ ക്ഷേത്രം നിർമ്മിച്ച് അവരുടെ പൂജ ചെയ്യുന്നു. പവിത്രമായവരുടെ മുന്നിൽ തല കുമ്പിടുന്നു. സത്യയുഗത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകില്ല. അത് പാവനമായ ലോകമാണ്. അവിടെ പതിതർ ഉണ്ടാകില്ല. അതിനെ സുഖധാമം അല്ലെങ്കിൽ നിർവികാരി ലോകം എന്നാണ് വിളിക്കുന്നത്. ഇതിനെ വികാരി ലോകം എന്നാണ് പറയുന്നത്. പാവനമായി ഒരാൾ പോലും ഇല്ല. സന്യാസിമാർ വീടുപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ഗോപീചന്ദ്ര രാജാവിന്റെയും ഉദാഹരണമുണ്ടല്ലോ. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യനായാലും മറ്റൊരാൾക്ക് ഗതിയും സദ്ഗതിയും നൽകാൻ സാധിക്കില്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഞാൻ തന്നെയാണ്. ഞാൻ വന്ന് എല്ലാവരെയും പാവനമാക്കി മാറ്റുന്നു. ഒന്നാമത് പവിത്രമായി മാറി ശാന്തിധാമത്തിലേക്ക് പോകും. അടുത്തത് പവിത്രമായി മാറി സുഖധാമത്തിലേക്ക് പോകും. ഇതാണ് അപവിത്രമായ ദുഃഖധാമം. സത്യയുഗത്തിൽ അസുഖം മുതലായ ഒന്നും ഉണ്ടാകില്ല. നിങ്ങൾ ആ സുഖധാമത്തിലെ അധികാരികളായിരുന്നു. പിന്നീട് രാവണരാജ്യത്തിൽ ദുഃഖധാമത്തിന്റെ അധികാരിയായി മാറി. ബാബ പറയുന്നു, കൽപ്പകൽപ്പം നിങ്ങൾ എന്റെ ശ്രീമതം അനുസരിച്ച് സ്വർഗം സ്ഥാപന ചെയ്യുന്നു. പുതിയ ലോകത്തിൽ രാജ്യം നേടുന്നു. പിന്നീട് പതീതമായി നരകവാസിയായി മാറുന്നു. ദേവതകൾ തന്നെയാണ് പിന്നീട് വികാരിയായി മാറുന്നത്. വാമമാർഗത്തിൽ വീണുപോകുന്നു. മധുരമധുരമായ കുട്ടികൾക്ക് ബാബ വന്ന് പരിചയം നൽകിയിട്ടുണ്ട്. അതായത്, ഞാൻ ഒരേയൊരു തവണ പുരുഷോത്തമ സംഗമയുഗത്തിലാണ് വരുന്നത്. ഞാൻ ഓരോ യുഗങ്ങൾ തോറും വരുന്നില്ല. കൽപ്പത്തിന്റെ സംഗമയുഗത്തിൽ വരുന്നു, അല്ലാതെ യുഗങ്ങൾ തോറുമല്ല. കൽപ്പത്തിന്റെ സംഗമയുഗത്തിൽ എന്തുകൊണ്ടാണ് വരുന്നത്? എന്തുകൊണ്ടെന്നാൽ നരകം സ്വർഗമാക്കി മാറ്റുന്നു. ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും വരുന്നു. ചില കുട്ടികൾ എഴുതാറുണ്ട്, ബാബ ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നില്ല, ഉത്സാഹം നിലനിൽക്കുന്നില്ല. അല്ല, ബാബ നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. ഇങ്ങനെയുള്ള ബാബയെ ഓർമ്മിച്ചിട്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നില്ല? നിങ്ങൾ പൂർണമായി ഓർമ്മിക്കുന്നില്ല, അതിനാലാണ് സന്തോഷം നിലനിൽക്കാത്തത്. പതീതമാക്കി മാറ്റുന്ന പതിയെ ഓർമ്മിക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. എന്നാൽ ഡബിൾ കിരീടധാരിയാക്കി മാറ്റുന്ന ബാബയെ ഓർമ്മിക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നില്ല. ബാബയുടെ കുട്ടിയായി മാറിയിട്ടും സന്തോഷമില്ല എന്ന് പറയുന്നു. മുഴുവൻ ജ്ഞാനവും ബുദ്ധിയിൽ ഇല്ല, ഓർമ്മിക്കുന്നില്ല. അതിനാൽ മായ ചതിക്കുന്നു. കുട്ടികൾക്ക് എത്ര നല്ല രീതിയിലാണ് മനസ്സിലാക്കി തരുന്നത്? കൽപ്പകൽപ്പം മനസ്സിലാക്കി തരുന്നു. കല്ല് ബുദ്ധിയായിരിക്കുന്ന ആത്മാക്കളെ പവിഴ ബുദ്ധിയാക്കി മാറ്റുന്നു. ജ്ഞാനസാഗരനായ ബാബ തന്നെയാണ് വന്ന് ജ്ഞാനം നൽകുന്നത്. ബാബ എല്ലാ കാര്യത്തിലും പൂർണനാണ്. പവിത്രതയിൽ പൂർണം, സ്നേഹത്തിൽ പൂർണം, ജ്ഞാനത്തിന്റെ സാഗരം, സുഖത്തിന്റെ സാഗരം, സ്നേഹത്തിന്റെ സാഗരമല്ലേ? ഇങ്ങനെയുള്ള ബാബയിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ സമ്പത്ത് ലഭിക്കുന്നത്. ഇങ്ങനെയായി മാറാനായാണ് നിങ്ങൾ വരുന്നത്. ബാക്കി ആ സത്സംഗങ്ങളെല്ലാം ഭക്തി മാർഗത്തിലേതാണ്. അതിനാൽ ലക്ഷ്യമൊന്നും ഉണ്ടാകില്ല. ഇതിനെ ഗീതാ പാഠശാല എന്നു പറയുന്നു. വേദപാഠശാല ഉണ്ടാകില്ല. ഗീതയിലൂടെ നരനിൽ നിന്ന് നാരായണനായി മാറുന്നു. തീർച്ചയായും ബാബയല്ലേ ആക്കി മാറ്റുക. മനുഷ്യന് മനുഷ്യനെ ദേവതയാക്കി മാറ്റാൻ സാധിക്കില്ല. ബാബ വീണ്ടും വീണ്ടും കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, കുട്ടികളെ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ ദേഹമല്ലല്ലോ. ആത്മാവ് പറയുന്നു, ഞാൻ ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തത് എടുക്കുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, ശിവബാബയ്ക്ക് യാതൊരു ജാടയുമില്ല, സേവകനായി മാറി കുട്ടികളെ പഠിപ്പിക്കാനായി വന്നിരിക്കുകയാണ്. അതുപോലെ ബാബയ്ക്ക് സമാനം അധികാരിയായിരുന്നിട്ടും നിരഹങ്കാരിയായി ഇരിക്കണം. പാവനമായി മാറി പാവനമാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യണം. രണ്ട്, വിനാശകാലത്തിന്റെ സമയത്ത് ഈശ്വരീയ ലോട്ടറി നേടുന്നതിനായി പ്രീത ബുദ്ധിയായി മാറി ഓർമ്മയിലിരിക്കുന്നതിലും അതുപോലെ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നതിലും മത്സരിക്കണം. വരദാനം: ശുദ്ധ സങ്കല്പങ്ങളാൽ വലയം ചെയ്ത് സുരക്ഷയുടെ അനുഭവം ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിശാലി ആത്മാവായി ഭവിക്കട്ടെ. ശക്തിശാലി ആത്മാവ് അവരാണ് ആരാണോ ദൃഢതയുടെ ശക്തിയിലൂടെ സെക്കൻഡിനേക്കാൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ വ്യർത്ഥം സമാപ്തമാക്കുന്നത്. ശുദ്ധ സങ്കല്പത്തിന്റെ ശക്തി തിരിച്ചറിയൂ. ഒരു ശുദ്ധവും ശക്തിശാലിയുമായ സങ്കല്പത്തിന് വളരെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. കേവലം ഏതെങ്കിലും ദൃഢസങ്കല്പം ചെയ്യൂ എങ്കിൽ ദൃഢത സഫലതയെ കൊണ്ടുവരും. എല്ലാവർക്കും വേണ്ടി ശുദ്ധ സങ്കല്പങ്ങളുടെ ബന്ധനം വലയം ബന്ധിക്കൂ. അതിലൂടെ ഏതെങ്കിലും അല്പം ദുർബലത ഉള്ളവരാണെങ്കിൽ പോലും അവർക്കും ഈ വലയം ഒരു കുടത്തണലായി മാറട്ടെ. സുരക്ഷയ്ക്കുള്ള മാർഗം അഥവാ കോട്ടയായി മാറട്ടെ. സ്ലോഗൻ: ഏറ്റവും ശ്രേഷ്ഠ ഭാഗ്യം അവർക്കാണ് ആരാണോ നേരിട്ട് ഭഗവാനിൽ നിന്ന് പാലനയും പഠിപ്പും ശ്രേഷ്ഠ ജീവിതത്തിനുള്ള ശ്രീമതവും ലഭിക്കുന്നത്. ഓം ശാന്തി.